ഫീബ ഓൺലൈൻ മലയാളം ലൈവിലേക്ക് സ്വാഗതം. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാവുന്നതാണ്. ഞാൻ ജിബു,
എൻ്റെ പേര് ഐപ്പ്.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ 0988021957 എന്ന നമ്പറിൽ വിളിക്കുക. ഈ കോവിഡ് കാലത്ത് അനേകർ ആ രോഗം മൂലം മരിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ ഒത്തിരി പരിണിത ഫലങ്ങൾ അനേകർ അനുഭവിക്കുന്നു. അതോടൊപ്പം കോവിഡ് ബാധിക്കാതെ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളൊന്നുമില്ലാതെ അനേകർ സ്വയം മരിക്കുവാനും ഈ കാലഘട്ടം തിരഞ്ഞെടുത്തത് വളരെ അതിശയമായിട്ട് തോന്നുന്നു.
വളരെ പ്രശസ്തരായ ചിലരൊക്കെ ആത്മഹത്യ ചെയ്തത് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വായിച്ചല്ലോ. ക്രിക്കറ്റർ ധോണിയെക്കുറിച്ചുള്ള സിനിമ ചെയ്ത ആ നടൻ
സുശാന്ത്
അദ്ദേഹം ആത്മഹത്യ ചെയ്തത് വളരെ ഷോക്കിംഗ്. കാണാൻ വളരെ സുന്ദരനാണ്, വളരെ ഹാൻസം ആണ്, പണമുണ്ട്, വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അവിശ്വസനീയമായി തോന്നുന്നു.
ഈ എനിക്ക് തോന്നുന്നു കോവിഡ് ടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത ആളുകളും അതുപോലെ ആൽക്കഹോൾ കിട്ടാതെ ഇരുന്ന സമയത്ത് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, അത് കിട്ടാതെ വീടിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്തു ചാടി സ്വയം മരിക്കുവാനിടയായി. എന്താണ് ശരിക്കും ഇങ്ങനെ അവരുടെ മനസ്സിലേക്ക് ഈ ആത്മഹത്യ പ്രവണത വരാനുള്ള ഒരു കാരണം?
ആത്മഹത്യ എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ മാനസികമായ ആരോഗ്യക്കുറവ് എന്നുള്ളത് തന്നെ അതൊരു പ്രധാന ഘടകമാണ്. ചില ആളുകൾക്ക് ചില സ്ട്രെസ് എടുക്കാനായിട്ട് സാധിക്കില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ അത് ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ളൊരു നിലയിലേക്ക് അവരെത്തും. ഇങ്ങനെയുള്ള പലരും ഡിപ്രഷൻ, വിഷാദ രോഗത്തിന് അടിമകളായിരുന്നവരാണ്. ഇപ്പോൾ കഴിഞ്ഞ 50 വർഷമാണോ, അതായത് 50 വർഷമാണോ, റോബി വില്യംസ് എന്ന് പറഞ്ഞ ഒരു പ്രശസ്തനായ ഹോളിവുഡ് നടൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് വാർത്തകളിലൊക്കെ വന്നത്. ഈ റോബിൻ വില്യംസ് എന്ന് പറയുന്ന അനേക ആളുകളെ ചിരിപ്പിച്ച ഭയങ്കര തമാശക്കാരനായ ഒരു നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോമഡി സിനിമകളൊക്കെ വളരെ പ്രസിദ്ധമാണ്. പക്ഷേ ഈ ആളുകളെ ചിരിപ്പിച്ച ഈ മനുഷ്യൻ വളരെ അധികം വിഷാദത്തിലും ഡിപ്രഷനിലും ആയിരുന്നു എന്നുള്ളത് ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമായിരുന്നു. അത് അപ്പോൾ അങ്ങനെയാണ് പല ആളുകളും അവർ പുറമേ അവർ വളരെ സന്തോഷവാന്മാരായിട്ടൊക്കെ കാണുമെങ്കിലും അവരുടെ ഉള്ളിൽ വലിയൊരു അഗ്നിപർവ്വതം പൊട്ടുകയാണ്. അത് അവർക്ക് എന്താ അടക്കി വയ്ക്കാൻ സാധിക്കില്ല. അത് ഒരു പ്രത്യേക ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും അവർക്ക് അവർ ആത്മഹത്യയിലേക്ക് തിരിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നതുകൊണ്ട്, ഹരാസ് ചെയ്യുന്നതുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്നവരുണ്ട്. ഇപ്പോൾ മദ്യപാനിയായ ഒരു ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് വെച്ച്
ജീവിതം
അടുത്ത് ചെയ്യുന്നവരുണ്ട്. നേരെ തിരിച്ചുമുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, ഭാര്യയും ഭർത്താവും അങ്ങനെ ഉണ്ടാകാറുണ്ട്. പിന്നെ വേറൊരു വലിയ പ്രശ്നമാണ് കടം. കടം കയറിയിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല എന്ന് ആളുകൾക്ക് മനസ്സിലായി. അപ്പം കടത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല എന്നുള്ളതല്ല, ഈ കടം മൂലം അവർക്ക് സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഹ്യൂമിലിയേഷനെ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. കടം വരുത്തിയപ്പോൾ അവരതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല, പക്ഷേ ഇനിയിപ്പോൾ ഉള്ള ഹ്യൂമിലിയേഷൻ അതിനെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നവർ ഉണ്ട്. ഇത് അതുപോലെ തന്നെ പിന്നെ ഉള്ള ഒരു മെയിനായിട്ടുള്ള കാരണം ഇത് കുട്ടികൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ.
അതൊരു പക്ഷേ മാതാപിതാക്കളിൽ നിന്നൊക്കെയുള്ള ഒരു സമ്മർദ്ദമായിരിക്കും അല്ലേ അതിൻ്റെ ഒരു പ്രധാന കാരണം?
അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇത്ര മാർക്ക് മേടിച്ചുള്ളൊന്നുമില്ലെങ്കിൽ പ്രശ്നമുണ്ടാവും, നിൻ്റെ മാർക്ക് പെർസെൻറ്റേജ് കുറഞ്ഞാൽ ഇനിതാവും എന്നൊക്കെ പറഞ്ഞുള്ള പ്രഷർ വീട്ടിൽ നിന്ന് ഉണ്ടാവും. അത് അവർക്ക് താങ്ങാവുന്നതിലപ്പുറമായി കഴിയുമ്പോൾ അവർ വിചാരിക്കും വീട്ടിൽ ചെന്നാൽ ഇനി ഭയങ്കര വഴക്കായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ചതൊക്കെ കിട്ടിയ ആളുകളുണ്ടല്ലോ, അവർ ഇതിനൊരു നല്ല കാൻഡിഡേറ്റ്സാണ്.
ഓക്കെ,
കാരണം അവർക്ക് ജീവിതത്തിൽ അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നു.
അതെ,
അവർ പഠിത്തത്തിൽ ചില പഠിക്കാൻ മിടുക്കരായ ചില ആളുകൾ, അവർ ഒന്നാമനായിരുന്നു പഠിത്തത്തിൽ, ഒന്നാമനായിരുന്നു ക്ലാസ്സുകളിലൊക്കെ, ഒന്നാമനായിരുന്നു. പക്ഷേ അവർ അവസാനം ഏതെങ്കിലും ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നു, അവിടെ കയറണമെങ്കിൽ തന്നെ അവർക്ക് നല്ല മാർക്ക് വേണം, അവർ നല്ല ബ്രില്യൻ്റ് ആയിട്ടാണ് അവിടെ കയറിയത്. പക്ഷേ അവിടുത്തെ പ്രഷറും ഉണ്ട്, അവർക്ക് താങ്ങാൻ പറ്റാവുന്നു, അല്ലെങ്കിൽ അവിടെ അവർ ക്ലാസ്സിൽ ഒന്നാം സ്ഥാനത്ത് പിന്തുടരപ്പെട്ടു പോയി, ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായി എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ആത്മഹത്യ നടക്കുന്നത്. ഐ ഐ ടിയിലൊക്കെ ആൾക്കാർ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടുന്നതൊക്കെ കേട്ടിട്ടില്ലേ?
വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള
ആളുകളാണ്. എന്തൊരു കഷ്ടമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അഡ്മിഷന് പോകുമ്പോൾ അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, നിങ്ങളുടെ കുട്ടി ഒരുപക്ഷെ സ്കൂളിൽ ഒന്നാമനായിരുന്നായിരിക്കും, കഴിഞ്ഞ 10 കൊല്ലം അല്ലെ 12 കൊല്ലം അവൻ ഒന്നാം റാങ്ക് മേടിച്ചായിരിക്കും പഠിച്ചത്, പക്ഷേ ഇവിടെ വരുന്ന എല്ലാവരും അങ്ങനെയുള്ളവരാണ്, അതുകൊണ്ട് മാതാപിതാക്കൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടിക്ക് ഒന്നാം റാങ്ക് കിട്ടണമെന്ന് പ്രതീക്ഷിക്കരുത് എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അത് വലിയൊരു പ്രഷറാണ്, കാരണം അവർ പരാജയം നേരിട്ടിട്ടില്ല.
അത്
പരാജയം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, ഈ വിജയങ്ങളിൽ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ല, പരാജയങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ശരിയാണ്.
തീർച്ചയായിട്ടും
ജീവിതത്തിൽ പരാജയപ്പെടാൻ നമ്മൾ പഠിക്കണം, പരാജയത്തെ എങ്ങനെ നേരിടണം എന്ന് പഠിക്കണം. അത് വലിയൊരു പാഠമാണ്. അപ്പോൾ അത് ചെയ്യാത്ത ആളുകൾ, അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഡിസപ്പോയിൻമെൻറ്റ് വന്നാൽ അവർ ആത്മഹത്യയുടെ വഴി തേടും. അത് ദുഃഖകരമാണ്. അത് വളരെ കഴിവുള്ളവർ, അവർക്ക് നല്ല നിലയിൽ നല്ല സമൂഹത്തിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാമായിരുന്ന ആളുകൾ അവർ അകാലത്തിൽ മരിക്കുവാനിടയാകുക എന്നത് സങ്കടകരമാണ്.
പരാജയത്തെ അതിജീവിക്കുവാൻ അവർക്ക് എങ്ങനെ കഴിയും എന്നുള്ളത് വളരെ ചിന്തനീയമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ശരിക്കും
യാ പരാജയ സി ബേസിക്കലി പരാജയം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. പരാജയത്തെ നേരിടുക എന്നുള്ളതല്ല,
അത്
ഞാൻ ചെയ്തു പരാജയപ്പെട്ടു. അതിപ്പോൾ നമ്മൾ ഒരു വ്യക്തി പഠിക്കാൻ ഒരു വർഷം എടുക്കാനായിരിക്കും, പക്ഷേ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിരിക്കുമോ?
ഇല്ല.
ഒരിക്കലെങ്കിലും കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് താഴ്ത്തി പൊട്ടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ജീവിതത്തിലെ നമ്മൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അവശ്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പരാജയങ്ങളാണ്. ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. 80 വയസ്സ് വരെ ഒരാൾ ജീവിച്ചാൽ എന്തുമാത്രം ഡിസപ്പോയിൻമെൻറ്റ്സ് ആളുടെ ജീവിതത്തിലുണ്ടാവും. ഒരാൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുക സാധ്യമല്ല, അതൊരിക്കലും സംഭവിക്കുകയല്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് പരാജയങ്ങളെ നേരിടാൻ. അതുകൊണ്ടാണ് ഈ പാരൻസിന് കൊടുക്കുന്ന കൗൺസിലിങ്ങിൽ പറയുന്നത്, പിള്ളേരെന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കത് വാങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിലും ചോദിച്ചാൽ ഉടനെ വാങ്ങി കൊടുക്കരുത്. അവർ കുട്ടികൾ നോ എന്ന വാക്ക് കേൾക്കാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും അവർ പഠിക്കണം. അവരുടെ ഇഷ്ടം നടക്കില്ല എന്നുള്ള കാര്യം അവർ പഠിക്കണം. അവരുടെ ഇഷ്ടം മാത്രമല്ല നടക്കുന്നത്. ഇതുപോലത്തെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമെല്ലാം നടക്കണമെന്ന ആറ്റിറ്റ്യൂഡ് കൊണ്ട് വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചാലും പ്രശ്നമുണ്ടാവും.
അതെ, തീർച്ചയായിട്ടും.
കാരണം അവരും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവും അങ്ങനെ വരുന്നയാളായിരിക്കും.
അതെ,
പിന്നെ പ്രശ്നം ഉണ്ടാകാതിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പരാജയങ്ങൾ നേരിട്ട് കഴിയുമ്പോൾ ആളുകൾ ആത്മഹത്യയിലേക്ക് തിരിയുന്നതിൻ്റെ ഒരു കാരണം അതാണ്.
കഴിഞ്ഞ എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ കേരളത്തിൽ കുട്ടികളുടെ ഇടയിലുള്ള ആത്മഹത്യ വർദ്ധിച്ചു എന്നുള്ള ഒരു സംഘം. ഒന്ന്, ഒരു ടി വി കിട്ടാതിരുന്നപ്പോൾ ആ കുട്ടി പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുവാനിടയായി തീർന്നു. പിന്നെ പരീക്ഷയിൽ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ് അവർ അധ്യാപകരെ സംസാരിച്ചപ്പോൾ അതിൽ മനംനൊന്ത് വെളിയിൽ പോയി ആത്മഹത്യ ചെയ്തു. അപ്പം ഇതൊക്കെ കുട്ടികളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവരെ പരാജയത്തെ നേരിടുന്നതിൽ അവർക്ക് കിട്ടിയ ഓറിയൻറ്റേഷൻ അവരോട് പറഞ്ഞു കൊടുത്തോ അതിലുള്ള കുറവായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും.
പരാജയത്തെ മാത്രമല്ല, ഞാൻ ഒരു തെറ്റ് ചെയ്തു, അതിനെ കുറിച്ച് ആളുകൾ അറിയുമ്പോൾ ഒരു ഹ്യൂമിലിയേഷൻ ഉണ്ടാവും. അതിനെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുക. ഇങ്ങനെയുണ്ട്. അപ്പം എൻ്റെ ചോദ്യം, ഒരു തെറ്റ് ചെയ്യാത്ത ആരാണ് ഉള്ളത്?
അതെ,
ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ ചെയ്ത ശരിയല്ലാത്ത ഒരു കാര്യം അത് മറ്റുള്ളവർ കണ്ടു അതിനെക്കുറിച്ച് അറിയാനിടയായി. അതുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? അല്ല, അത് സമൂഹത്തിലുള്ള ആളുകളും ചിന്തിക്കണം. ഒരാളൊരു തെറ്റ് ചെയ്തു, ഓക്കെ, അതിന് ഒരു ഹ്യൂമിലേഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പേരിൽ പിന്നീട് ആളെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ മുദ്ര കുത്തുക എന്ന് പറയുന്നത് അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണത്. ഈ നമ്മുടെ സമൂഹത്തിലല്ലേ, എല്ലാ സമൂഹത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഞാൻ പേര് മാറ്റി പറയുകയാണ്. ഒരാൾ, പുള്ളി ആത്മഹത്യാ ശ്രമം നടത്തി. അന്ന് പരാമർന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, കീടനാശിനിയാണ്. പുളി അതെടുത്ത് കുടിച്ചു. ഓക്കെ, പുളി അതെടുത്ത് കുടിച്ചു, പക്ഷെ ഭാഗ്യം കൊണ്ട് പുളി മരിച്ചില്ല. പക്ഷേ അതിനുശേഷം പുള്ളിയെ അറിയപ്പെടുന്നത് പരാമർ കുട്ടപ്പൻ,
ഞാൻ
വേറൊരു പേരാണ് പറയുന്നത്, പക്ഷേ ആ പേരിലാണ് ജീവിതകാലം മുഴുവൻ പുള്ളി അറിയപ്പെട്ടത്. അപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്താൽ അയാളെ അങ്ങ് സ്റ്റാമ്പ് ചെയ്യാണ്, ഇയാൾ ഇത്തരക്കാരനാണെന്ന് പറഞ്ഞ് ചെയ്യാണ്. അതും ഇതിൻ്റെ പുറകെ അപ്പോൾ ഇതൊക്കെ ആളുകൾ ഭയപ്പെടുന്നു.
ഓക്കെ,
അതുകൊണ്ട് അപ്പോൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് നാണക്കേടാവുമെന്ന് വിചാരിച്ച് ആത്മഹത്യയിലേക്ക് പോകുന്നു. പക്ഷേ നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തു എന്നുള്ളത് അംഗീകരിച്ചാൽ തന്നെ പല പ്രശ്നങ്ങളും തീരും.
ഓക്കെ,
ഇത് കവറപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പം മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ എന്തൊക്കെ ചെയ്താലും അതെനിക്കൊരു വിഷയമല്ല, പക്ഷേ നാട്ടുകാർ അറിഞ്ഞാൽ മാത്രമേ എനിക്കൊരു വിഷയമുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് പകരം എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെ വളരെ യാഥാർത്ഥ്യബോധത്തോടെ നേരിടുക, ഡീൽ വിത്ത് ഇറ്റ്.
ഓക്കെ, ഡീൽ വിത്ത് ഇറ്റ്,
ആ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവരത് അറിഞ്ഞാലോ, മറ്റുള്ളവരെ അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിലും യു ഡീൽ വിത്ത് ഇറ്റ്.
ഓക്കെ,
അതിനെ അതിനെ നേരിടുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിനെ നേരിടുക, അതിനെ ഓവർകം ചെയ്യുക. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകുന്നതിന് പകരം എന്ത് വന്നാലും കുഴപ്പമില്ല, ആൾക്കാർ അറിഞ്ഞാൽ അറിയാതിരുന്നാൽ മതി എന്നുള്ളൊരു മനോഭാവമാണ് ആളുകളെ ഈ ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിലേക്ക് തള്ളിവിടുന്നത്.
അപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുടുംബത്തിലും അല്ലെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും തുറന്ന ഒരു സമീപനം, അന്യോന്യം എന്തും പറയാനും അത് അംഗീകരിക്കാനും ഉള്ളൊരു മെൻറ്റാലിറ്റി കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും
തീർച്ചയായിട്ടും അത്യാവശ്യം ആവശ്യമാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ കുടുംബത്തിലുള്ള ആളുകളും ഇവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും, അവരെക്കുറിച്ച് ഓർത്ത് നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അന്ന് അങ്ങനെ ചെയ്തില്ലേ, നീ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തെന്താന്ന് എനിക്കറിയാം, ഇതൊക്കെ കുടുംബത്തിലുള്ള ആളുകളും ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം. പക്ഷേ നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ തെറ്റുകളെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് ദൈവമായിട്ടാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്കൊരു നിർമ്മലമായ അല്ലെങ്കിൽ ഒരു നല്ല മനസാക്ഷി ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നമ്മുടെ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടാ, കൂട്ടുകാർക്ക് അറിഞ്ഞുകൂടാ, നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ദൈവത്തിനെല്ലാം അറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാനൊരു തെറ്റുകാരനാണെന്നും ഞാൻ ചെയ്ത കാര്യം ഇതാണെന്നും ഏറ്റു പറഞ്ഞ് ദൈവവുമായിട്ടൊരു നേർപ്പ് പ്രാപിക്കാൻ പറ്റുമെങ്കിൽ, ദൈവവുമായിട്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ദൈവം ഒരാളെ അംഗീകരിച്ച് കഴിഞ്ഞാൽ, ആ ഒരു കോൺഫിഡൻസ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ ആ ആളെക്കുറിച്ച് മറ്റുള്ളവരെന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് അയാൾ അത്രയധികം ബേജറാകുകയില്ല. ഇപ്പോൾ ഇതിന് ബൈബിളിൽ ഒരു നല്ല ഉദാഹരണമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന ആൾ ക്രിസ്തീയ മാർഗത്തിന് വളരെ എതിരായിരുന്ന ഒരാളായിരുന്നു. ക്രിസ്ത്യാനികളെ കൊല്ലുകയും സ്റ്റേഫാനോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, സെബസ്റ്റ്യാനോസ് എന്ന് ചിലർ വിളിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു, യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയും പഴയ നിയമത്തിൽ നിന്ന്, അതായത് ഈ പൗലോസിൻ്റെയൊക്കെ അവരുടെ സ്ക്രിപ്ചറിൽ നിന്നും സ്റ്റേഫാനോസ് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഇവർക്ക് കഴിയാതിരുന്നതുകൊണ്ട് അവർ അവനെ കല്ലെറിഞ്ഞു കൊന്നു. ആ കല്ലെറിഞ്ഞു കൊന്നതിൽ പൗലോസാണ് ഒരു മെയിൻ ആൾ, പുള്ളിയാണ് അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തത്. അതുകൊണ്ട് പിന്നീട് പൗലോസ് പറയുന്നുണ്ട് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന്. അതിന് ഞാൻ
മനസ്സിലാക്കി
മാപ്പുസാക്ഷിയല്ല, ഹി വാസ് ആക്ടീവ്ലി ഇൻവോൾവ് ഇൻ ഇറ്റ്. മറ്റുള്ളവരെ കൊണ്ട് കല്ലെറിയിച്ചിട്ട് പുള്ളി അവരുടെ വസ്ത്രം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കോട്ടയിലൊന്നും ചോര വിടാതെ ഞാൻ പിടിച്ചോളാം, നിങ്ങൾ പോയി കല്ലെറിഞ്ഞു. അപ്പോൾ തെളിവ് നശിപ്പിക്കുകയും കൂടിയാണ്, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൊടി പോലും അവരുടെ ഉടുപ്പിലൊന്നുമില്ല.
ഓക്കെ,
തിരിച്ചു വന്ന് കൈയൊക്കെ കഴുകിയിട്ട് വന്ന് ഉടുപ്പിട്ടാൽ മതി, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ കൊല്ലിക്കുക മാത്രം, കൊല്ലുകയല്ല, കൊല്ലിക്കുന്നയാളായിരുന്നു, ഗൂഢാലോചനക്കാരനായിരുന്നു. എന്നാൽ ഈ പൗലോസ് മാനസാന്തരപ്പെട്ടു, ഇതിപ്പോൾ ഈ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് ഒരിക്കലും ആ കാര്യം മറച്ചു വെക്കാൻ ശ്രമിച്ചില്ല. പൗലോസ് പറയുന്നത് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ താൻ ചെയ്തു പോയ തെറ്റ് അത് തെറ്റാണ്, ആ പാപം ന്യായീകരിക്കുന്നില്ല, പക്ഷേ ദൈവവുമായിട്ട് ഈ കാര്യത്തിൽ ഒരു നിരപ്പുണ്ടായി, ഈ കാര്യത്തെ ഞാൻ ഡീൽ ചെയ്തു എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്ന അതേ സ്ഥലത്ത് തന്നെ പിന്നീട് പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെടുകയും പൗലോസ് തടവിലാകുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ സമയത്തും പൗലോസ് അവിടെയുള്ള സീനിയേഴ്സായിട്ട് ആളുകളോട്, പിതാക്കന്മാരെ എന്നൊക്കെ വിളിച്ച് അവരോട് സംസാരിക്കുകയാണ്. ആ കാര്യത്തിലൊന്നും ഒരു മടിയും പൗലോസിനുണ്ടായില്ല. കാരണം ചെയ്ത തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനൊരു പോംവഴി ഉണ്ടാക്കി, അത് ഹി ഡെൽറ്റ് വിത്ത്, അതുമായിട്ട് ഡീൽ ചെയ്തു, അതിന് ആ തെറ്റിൻ്റെ പ്രായച്ചിത്തം ചെയ്തു. അപ്പോൾ ദൈവം മുമ്പാകെ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ വീട്ടുകാരും നാട്ടുകാരും അറിയരുത് എന്ന മട്ടിൽ ജീവിക്കുന്നവർ അവർ വലിയ അപകടത്തിലാണ്. കാരണം വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും അവരെ സഹായിക്കാൻ പറ്റിയില്ല.
സ്വയം ഐസൊലേഷനിലാകുന്ന ആളുകളല്ലേ?
അതെ, സ്വയം ഐസൊലേഷൻ. ബൈബിളിൽ തന്നെ തെറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോയി ആത്മഹത്യ ചെയ്തവരുണ്ടല്ലോ. യൂദായുടെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവിന് ഒറ്റിക്കൊടുത്ത യൂദ, അതിനുവേണ്ടി പണമൊക്കെ മേടിച്ചു, കർത്താവിന് ഒറ്റിക്കൊടുത്തു, കർത്താവിന് ക്രൂശിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര മനസ്സിലാവുമായി. ഓഹ്, ആൾക്കാരൊക്കെ ഇനി ഒറ്റിക്കൊടുത്തവരെന്ന് വിളിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആ പണം കൊണ്ട് ദേവാലയത്തിൽ എറിഞ്ഞു കളഞ്ഞ് പോയി തൂങ്ങിച്ചത്തു. പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നൊരു കാര്യം, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് യേശുവിൻ്റെ അടുത്ത് നിന്ന് സംഭവിച്ചാൽ മതിയായിരുന്നു. അത് ചെയ്യാൻ സാധിച്ചില്ല പുള്ളിക്ക്. പത്രോസും അത് തന്നെയാണ് ചെയ്തത്. പക്ഷെ പത്രോസ് മാനസാന്തരപ്പെട്ടു, കരഞ്ഞു, കർത്താവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ആ കാര്യവുമായിട്ട് അത് സെറ്റിൽ ചെയ്യാൻ പത്രോസിന് സാധിച്ചു. പക്ഷേ യൂദയ്ക്ക് അത് കഴിഞ്ഞില്ല, അത് ആത്മഹത്യയിലേക്കാണ് നീങ്ങിയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ അതിനെ അംഗീകരിക്കുക, ദൈവം മുമ്പാകെ അത് അംഗീകരിക്കുക, മനുഷ്യരുടെ മുമ്പാകെ അല്ല. യൂദ അതാ ചെയ്യാൻ പോയത്, മനുഷ്യരുടെ പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു നോക്കി. അവർ പറഞ്ഞു ഇത് റൺ ഓഫ് അവർ ബിസിനസ്, ഇത് നിന്റെ കാര്യം, നീ നോക്കി, നീ കാശ് മേടിച്ചില്ലേ. പക്ഷേ ദൈവത്തോട് ഏറ്റു പറഞ്ഞ ആൾ അവരും ചെയ്തതുപോലെ തന്നെയുള്ള ഗുരുതരമായ തെറ്റുകളാണ്. പക്ഷേ അവർക്ക് മാനസാന്തരപ്പെടാനും സന്തോഷമായിട്ട് ജീവിക്കാനും പിന്നീട് സാധിച്ചു. അപ്പോൾ ആത്മഹത്യയിലേക്ക് ആളുകളെ നീ തള്ളിവിടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അവരുടെ തെറ്റുകളെ അവർ ശരിയായ നിലയിൽ ഡീൽ ചെയ്തില്ല എന്നുള്ളതാണ്. അത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് ആ നാണക്കേട് ആളുകളെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സാധ്യത ഉണ്ട്.
ദൈവത്തിന് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. ദൈവം മുമ്പാകെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ ജീവൻ നമുക്ക് ദൈവം തരുന്നു
എന്നുള്ള പുതിയ തുടക്കം,
ന്യൂ ബിഗിനിങ്. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോൾ വേദനയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ഡീൽ ചെയ്യുവാൻ കഴിയാതെ ഭാരത്തിലിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കും ദൈവത്തോട് സംസാരിക്കുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുവാൻ ഇടയായിത്തീരട്ടെ. ഞങ്ങളെ ശ്രദ്ധിച്ചതിനുള്ള നന്ദി. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0-8880-22-19-57 എന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ info@fiba.org എന്ന ഇമെയിലും ഉപയോഗിക്കുക.